الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള അധ്യായം ബാബു മാ ജാഅ ഫിസ് സിഹർ എന്ന അധ്യായമാണ്. സിഹറിന്റെ വിഷയത്തിൽ വന്നതായ ആയത്തുകളും ഹദീസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അധ്യായമാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കിതാബ് തൗഹീദിൽ അടുത്തതായി കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിൽ സിഹർ എന്നത് തനിച്ച കുഫ്റാണെന്നും സിഹർ ചെയ്യുന്ന ആളുകൾ അവർ ദുനിയാവിലും ആഖിറത്തിലും നശിച്ചിരിക്കുന്നുവെന്നും സിഹർ ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കുള്ള ശിക്ഷ അത് ഇസ്ലാമിക ഭരണകൂടമുള്ളയിടത്ത് അവരെ വധിച്ചു കളയലാകുന്നു എന്നും എന്നെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആമുഖമായി സിഹർ എന്താണ് എന്ന കാര്യം, അതുപോലെ സിഹറിന് ഹഖീഖത്തുണ്ടോ, അതിന് യാഥാർത്ഥ്യമുണ്ടോ, എന്തൊക്കെയാണ് സിഹറിന്റെ ഇനങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണ് ഇൻഷാഅല്ലാ ആമുഖമായി ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊടുത്തു ബാബു മാ ജാഅ ഫിസ് സിഹർ, സിഹറിന്റെ വിഷയത്തിലുള്ള അധ്യായമെന്നാണ്. സിഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം എന്തെങ്കിലുമൊക്കെ കാരണം അവ്യക്തമായിട്ടുള്ള നിഗൂഢമായ കാര്യത്തിനാണ് സിഹർ എന്ന് ഭാഷാർത്ഥം പറയുക. വ്യക്തമാകാതിരിക്കുക, അവ്യക്തമായി ഒരു കാര്യം തുടരുന്നതിനാണ് സിഹർ എന്ന് പറയുക. പൊതുവെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവ്യക്തമായാൽ വളരെ ഗോപ്യമായി അതിന്റെ സീക്രട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഹാദ അഖ്ഫ മിന സിഹർ, ഇത് സിഹറിനേക്കാളും അവ്യക്തമായത് എന്നാണ്. അല്ല, ഒരു കാര്യം മറ്റൊന്നതിനേക്കാളും എന്ന് പറയുമ്പോൾ അതും അത് എന്നുള്ള നിലക്കാണ്. അപ്പൊ സിഹർ എന്നുള്ളത് അവ്യക്തമായ കാര്യം എന്നതാണ് അതിന്റെ ഭാഷാർത്ഥം. പിന്നീട് മഹാന്മാരായ പണ്ഡിതന്മാർ സിഹറിനെ കുറിച്ച് എന്താണത് എന്ന് വിശദീകരിച്ചു തന്നതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മുഗ്നിയിൽ പറഞ്ഞതായി കാണാം, സിഹർ എന്ന് പറഞ്ഞാൽ ഹുവ ഉഖ്ദുൻ വറുക യതകല്ലമു ബിഹി ഔ യക്തുബുഹു ഔ യഅമലു ശൈഅൻ യുഅസ്സിറു ഫീ ബദനിൽ മസ്ഹൂരി ഔ ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറത്തിൻ ലഹു. അദ്ദേഹം പറയുന്നത് സിഹർ ചെയ്യപ്പെട്ട അവന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയിലോ നേരിട്ടൊരു ബന്ധമില്ലാതെ, നമുക്ക് നേർക്ക് നേരെ ശരീരത്തിൽ പോയി സ്പർശിച്ചിട്ടല്ല, ബുദ്ധിയിൽക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഇഞ്ചക്ഷനുകളോ മറ്റോ കൊടുത്തിട്ടുമല്ല, ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുമല്ല, നേരിട്ടല്ല, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്ത് അവനിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ഹറാമായ ചില മന്ത്രങ്ങൾ റുഖ, അതേപോലെ തന്നെ ചില ഉറുക്കുകൾ, ഇതൊക്കെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് സിഹർ എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സിഹർ എന്ന് പറഞ്ഞാൽ അതാണ്, ഗോപ്യമായ മാർഗത്തിലൂടെ, കാരണം വ്യക്തമാകാത്ത മാർഗത്തിലൂടെ പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ പല രൂപത്തിലുള്ള ഉപദ്രവങ്ങളും ഉപകാരങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക വേലക്കാണ് സിഹർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, സിഹറുണ്ട്, ശരി, ഖുർആനിൽ സിഹറിനെ കുറിച്ച് വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, ശരി, അത് ധാരാളം പേർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ആ സിഹറിന് അതിന് യാഥാർത്ഥ്യമുണ്ടോ, ഹഖീഖത്തുണ്ടോ? അതല്ല, സിഹർ എന്നുള്ളത് കേവലം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു മിഥ്യാധാരണ മാത്രമാണോ? അങ്ങനെ യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്തതായ സഹോദരങ്ങളെ മനസ്സിലാക്കുക, സിഹറിനെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. സിഹർ ചെയ്യുന്ന സാഹിറിന് ആരെയാണോ അവൻ സിഹർ ചെയ്യുന്നത് അവന്റെ മേൽ അള്ളാഹുവിന്റെ അനുമതിയിൽപ്പെട്ട അവൻ കൊടുത്ത സ്വാതന്ത്ര്യത്തിൽപ്പെട്ട ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവനെ ഉപദ്രവിക്കാൻ സാധിക്കും, അതുപോലെ അവനെ പ്രയാസപ്പെടുത്താൻ സാധിക്കും. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, ഖുർആനിൽ അള്ളാഹു നമ്മോട് പറഞ്ഞു തന്ന, സഹാബത്ത് നമുക്ക് കൈമാറി തന്ന ആ വിശ്വാസമാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്. ഖുർആനിലും സുന്നത്തിലും അതുപോലെ ഇജ്മാഇനും ഈ വിഷയത്തിൽ തെളിവുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ നേരിട്ടുള്ള അറിവിലും വാക്യ നമുക്ക് നേർക്കുനേരെ ബോധ്യപ്പെടുന്ന കാര്യവുമാണ് സിഹറേറ്റ ആളുകൾക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എന്നുള്ളത്. ഖുർആനിൽ എന്താണ് തെളിവുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതായി കാണാം, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. സിഹറിനെ കുറിച്ച് പറയുകയാണ്. ഫയതഅല്ലമൂൻ, ആ ആളുകൾ, സിഹർ പഠിക്കുന്ന ആളുകൾ ആ ബാബിലോണയിലുള്ള ഹാറൂത്തിൽ നിന്നും മാറൂത്തിൽ നിന്നുമൊക്കെ അവർ സിഹർ പഠിക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളിൽ നിന്നും സിഹർ പഠിക്കുന്നു. എങ്ങനെയാണ് ആ സിഹർ ചെയ്യുന്നത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്, മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കാൻ സാധിക്കുന്നതായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കുന്നത് സിഹർ കൊണ്ട് സാധിക്കും എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നതാണ്. അഥവാ അതിന്റെ രൂപം എങ്ങനെയാണ്, രീതി എങ്ങനെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും അത് കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രിയമുള്ള കാര്യത്തിൽപ്പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൈശാചിക പ്രവർത്തനമായ സിഹറിലൂടെ അവൻ അതിനു വേണ്ട സഹായങ്ങൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കുമെന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ്, ആയത്തിൽ തെളിവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല ഇതിൽ തന്നെ കൃത്യമായി അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇസ്നില്ലാ. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവർക്ക് ഒരാളെയും ഇതുകൊണ്ട് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അത് അവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് അള്ളാഹു തആല അവിടെ വ്യക്തമാക്കിയിട്ട് പറയുകയാണ്, അത് അവർക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി പ്രകാരം തന്നെയാണ്. ഏത് രൂപത്തിലുള്ള അനുമതി? അള്ളാഹു അത് അനുവദിച്ചുകൊണ്ടുള്ള അനുമതിയല്ല, മറിച്ച് ഭൂമിയിൽ ചില കാര്യകാരണങ്ങൾ ചെയ്താൽ ഇന്നാൽ ഇന്നത് സംഭവിക്കണം എന്നുള്ളത് അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ചതാണ്. ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരാളെ കൊല്ലാം, അത് അള്ളാഹുവിന് അനുമതി കൂടാതെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അത് അനുവദിച്ചു എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുവാദം ഏത് നിലക്കാണ്, അത് കൗനിയായി പ്രാപഞ്ചികമായി അത് നടക്കണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് അത് നടക്കും. അതല്ലാതെ അള്ളാഹു ഒരാളെ സംരക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുകയും അവനെ നിനക്ക് പോയി കൊലപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും സംഭവിക്കുകയില്ല. എന്നാൽ അള്ളാഹു ഒരാൾ കൊലപ്പെടണം എന്ന് തീരുമാനിച്ചാൽ ആർക്കുകൂടി അയാളെ സംരക്ഷിച്ചാൽ അയാളെ സംരക്ഷിക്കാൻ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെയാണ് സിഹറിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് സിഹർ ചെയ്ത് മറ്റൊരാളെ ഉപദ്രവിക്കണം, പ്രയാസപ്പെടുത്തണം എന്ന് അയാളങ്ങ് വിചാരിച്ചാൽ, ഒരു സാഹിർ അങ്ങ് വിചാരിച്ചാൽ അത് സംഭവിക്കുകയില്ല, മറിച്ച് അള്ളാഹു തആലയുടെ അനുമതി അതിനുണ്ടാകണം. ഏതൊരു കാര്യത്തിലും ദുനിയാവിൽ ഒരു ഇല അത് അനങ്ങണമെങ്കിൽ പോലും, ഒരു ഇല അത് മരത്തിൽ നിന്നും താഴേക്ക് വീഴണമെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരിക്കണം, അള്ളാഹു അതറിയണം. അള്ളാഹു അറിയാതെ ഒരു കാര്യവും അവിടെ സംഭവിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതാ, നമ്മൾ നിത്യവും നിസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകിട്ടും ഉറങ്ങുന്നതിന് മുമ്പുമൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫലഖ്. അതിൽ നമ്മൾ അള്ളാഹു തആലയോട് ചോദിക്കാൻ പറയുന്ന ഒരു രക്ഷാ തേട്ടമുണ്ട്. വമിൻ ശരരിൻ നഫാസാതി ഫിൽ ഉഖദ്. വമിൻ ശരരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന നഫാസാത്തുകളുടെ ഷറിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്ന തരത്തിലുള്ള സ്ത്രീകളുണ്ട്, അവരുടെ ഉപദ്രവത്തിൽ നിന്നും റബ്ബെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അല്ലാഹു തആലയോട് നമ്മൾ പറയുന്നതാണത്. നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ, എത്രമാത്രം പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും നമ്മൾ രക്ഷ തേടണമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സൂറത്ത് കൂടി ഇതാണ് കൂടിയാണിത്. കാരണം അള്ളാഹു തആല അത് ദിവസം ഒന്നോ രണ്ടോ തവണ മാത്രമല്ല, അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം ഇത് പാരായണം ചെയ്ത് സുന്നത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിൽ ഇത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് പാരായണം ചെയ്ത് കൈകളിൽ ഊതി തടവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് മന്ത്രങ്ങളായിട്ടുമൊക്കെ ഇത് ചൊല്ലാൻ ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ വളരെ വ്യക്തമാണ് ഈ അന്നഫാസാത്ത് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, അസ്സവാഹിറുല്ലാത്തി യൻഫുസ്നഫിൽ ഉഖദ് വയസ്ഹർനന്നാസ ബിഹ, കെട്ടുകളിൽ ഊതുന്ന സിഹറിന്റെ സ്ത്രീകൾ, സിഹർ ചെയ്യുന്ന സ്ത്രീകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ത്രീകളിലേക്ക് അത് ചേർത്തി പറയാൻ പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ കാരണം അവരാണ് ഈ പ്രവർത്തനത്തിൽ അധികവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരം സിഹർ ചെയ്യുന്നത് അന്ന് വളരെയധികം അവിടെ യഹൂദികൾക്കിടയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്ത്രീകളുടെ പേര് നഫാസാത്ത് മുഅന്നസായിട്ട് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ ആയത്തുകളിലെല്ലാം തന്നെ സിഹറിനെ, സിഹർ സംഭവിക്കും, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതാണ്. ഖുർആനിനെതിരല്ല ഒരിക്കലും സിഹറിന് ഹക്കീക്കത്തുണ്ടാകുക എന്നുള്ളത് ഖുർആനിനെതിരല്ല. അത് ചിലരുടെ ബുദ്ധിക്ക് മാത്രമാണ് എതിര്. ചിലർ അവരുടെ ബുദ്ധിക്ക് അത് എതിരായി തോന്നിയപ്പോൾ അതൊക്കെ പറയുക, സിഹർ ഫലിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ തൗഹീദിനെതിരാണ്, നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ നവോത്ഥാനത്തിനെതിരാണ് എന്നൊക്കെ ചിലർക്ക് തോന്നിയപ്പോൾ അവർ പറഞ്ഞു വിട്ടതാണ്. യഥാർത്ഥത്തിൽ അത് മുഅ്തസിലുകളുടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നും പിഴച്ചുപോയിട്ടുള്ള ഒരു വ്യതിയാന കക്ഷിയായ മുഅ്തസില, അഥവാ ബുദ്ധിക്കെപ്പോഴും നഖലിനേക്കാൾ, അഖലിനേക്കാൾ ബുദ്ധിക്കെപ്പോഴും പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അവർ. അവരുടെ വാദമാണത്, അവരാണ് അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതിനുമുമ്പ് ഖദരിയാക്കളാണ് ഇത് ആദ്യമായി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇത് ആരും ഇതിനെ നിഷേധിച്ചിട്ടില്ല. അയിമ്മത്തുകൾ, ഇമാമുമാർ ആരും, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുമാർ ആരും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അതിന് ഹഖീഖത്തില്ല, യാഥാർത്ഥ്യമില്ല എന്നവൻ വാദിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു പുത്തൻവാദിയാണ്. മുൻഗാമികളുടെ യാതൊരു പിൻബലവുമില്ലാത്ത, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്ത, ഇമാമുമാർക്കില്ലാത്ത വാദവുമായി വന്ന പുത്തൻവാദമാണത്, സിഹറിന് ഹഖീഖത്തില്ല എന്ന് പറയുന്നവർ. ഇനി സുന്നത്തിൽ എവിടെയാണ് തെളിവ്? ധാരാളം ഹദീസുകൾ സുന്നത്തിലും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചിലത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത്, മൻ തസബ്ബഹ സബ്അത മറാത്തിൻ അജ്വ ലം യദുർഹു ദാലിക അൽയൗമ സുമ്മ വലാ സിഹർ. മൻ തസബ്ബഹ സബ്അ തമറാത്തി അജ്വ, ആരെങ്കിലും രാവിലെ ഏഴ് അജ്വ കാരക്കകൾ അവൻ ഭക്ഷിച്ചാൽ, ലം യദുർഹു ദാലിക അല്യവും, ആ ദിവസം അവനെ ബാധിക്കുകയില്ല, സുമ്മുൻ വിഷമേൽക്കുകയില്ല, വിഷം വലാ സിഹർ സിഹറും ഏൽക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്. അപ്പൊ സിഹർ ഏൽക്കുകയില്ല, സിഹറിന്റെ ഉപദ്രവം ഉണ്ടാകുകയില്ല ഇത് ചെയ്താൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന് ഉപദ്രവം ഇല്ല എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? വിരുദ്ധമായിട്ട് ഇല്ല, ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഒക്കെ സഹീഹാണെന്ന് വിധിച്ച ഹദീസുകളെ പോലും തള്ളിക്കളയാൻ അവർ ധൈര്യം കാണിച്ചത് അതുകൊണ്ടാണ്. അവർക്ക് കാരണം ഈ ഹദീസിന് ഒരു വ്യാഖ്യാനവും അവർക്ക് നൽകാൻ സാധിക്കുകയില്ല. സിഹറിന് വിഷം ഒരു ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്നത് പോലെ അത് ഹക്കീക്കത്താണ്. ആരും അതിന് തോന്നുന്നതാണെന്ന് പറയില്ല, വിഷം കുടിച്ച അത് കുഴപ്പമൊന്നുമില്ല, വിഷം കുടിച്ചു അതിന് തോന്നുന്നതാണെന്ന് പറയില്ല. അതേപോലെ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞതാണ് സിഹർ. അപ്പൊ അതിന് ഉപദ്രവം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ അതിനുള്ള രക്ഷാമാർഗം പഠിപ്പിക്കുകയും ചെയ്തു. എന്താണത്? രാവിലെ അജുവ കാരക്കയിൽ നിന്നും ഏഴെണ്ണം കഴിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നു അജുവ അത് പല ഇനമുണ്ട്, അതിൽ ഏറ്റവും മുന്തിയത് മദീനയിലുള്ള ആലിയ അവാലി, അവിടെ ഉള്ള ഇനം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും മുന്തിയത് എന്നാണ്. അതല്ല എങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത, മദീനയിൽ മറ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ദുനിയാവിൽ മറ്റ് പല സ്ഥലങ്ങളിലും അജുവ അത് കൃഷി ചെയ്യാറുണ്ട്, അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതായി കാണാം. ഇനി ഒരാൾക്ക് അതൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവന് സാധാരണ ഈത്തപ്പഴം അത് കഴിച്ചാലും ഈ ഒരു ഉപകാരം കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഉപകാരമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല ഭക്ഷണത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തമ്ർ എന്നുള്ളത്. ലം യദുറുഹു ഫീ ദാലിക അൽയൗം സമ്മുൻ വലാ സിഹർ, അവൻ അന്നേ ദിവസം വിഷമോ സിഹറോ ഏൽക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോ സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുക വഴി സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി അതാ മുത്തഫഖുൻ അലൈഹി ആയ തന്നെ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹർ ബാധിച്ചു എന്നുള്ള കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറയുന്നു, സുഹിറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ യഫ്അലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹറേറ്റു, മരണം ബാധിച്ചു. എത്രത്തോളം? ഹത്ത കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈ, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നും. വമാ യഫ്അലുഹു, അദ്ദേഹം അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് അവിടുന്ന് തോന്നും, പക്ഷെ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള സിഹറിന്റെ സ്വാധീനം അവിടത്തേക്കുണ്ടായി എന്നാണ്. ഇത് ചെയ്തിട്ടുള്ളത് അറിയപ്പെട്ടതാണ്. ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ഒരു യഹൂദിയായിരുന്നു. യഹൂദികളുടെ മുൻപേയും അന്നും ഇന്നും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനമാണ്. യഹൂദികൾ അറിയപ്പെട്ടതാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ രൂപത്തിൽ പ്രയാസമുണ്ടാക്കി കളയാം, അവിടുത്തെ ദഅവത്ത് അങ്ങ് അവസാനിപ്പിച്ചേക്കാം, ഇസ്ലാമിനെ അങ്ങ് തീർത്തേക്കാം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നബിയോടാണ് അവർ യുദ്ധം പ്രഖ്യാപിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അത് കൃത്യമായി വഹിയിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇറക്കുകയും അറിയിക്കുകയും അതിന്റെ ചികിത്സ പഠിപ്പിക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ പറയുന്നു, സിഹർ പൊതുവെ അത് ഫലിക്കാറുള്ളത് അത് അള്ളാഹുവിന്റെ ദിക്റിലും മറ്റുമൊക്കെ അകന്നു കഴിയുന്ന ആളുകളിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സിഹർ ഫലിക്കുക എന്നുള്ള കാര്യം സംഭവിപ്പിച്ചതിന്റെ പിന്നിൽ വലിയ യുക്തിയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്ര സബബുകൾ സ്വീകരിച്ചാലും എത്ര മാർഗങ്ങൾ, സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള അള്ളാഹുവിന്റെ അടിമയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിമയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. രോഗങ്ങൾ വന്നാൽ സഹായം തേടാൻ, ശിഫ നേടാൻ അവിടത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവിടത്തേക്ക് പ്രയാസം വരും, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അവിടത്തേക്ക് ശിഫ ലഭിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ അദ്ദേഹം അടിമയാണ് എന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലുമുള്ള തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി വാഖിഉൽ, നമുക്ക് നേർക്കു നേരെ അറിയുന്ന കാര്യമാണ്, തന്റെ കിബറും തന്റെ യുക്തിയില്ലാത്ത യുക്തിവാദവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് നേർക്കു നേരെ പരിശോധിക്കാൻ വരികയാണ് എങ്കിൽ വളരെ വ്യക്തമാകുന്ന, സമൂഹത്തിൽ അങ്ങേയറ്റം പ്രചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സിഹർ എന്നുള്ളത്, മാരണം എന്നുള്ളത്. അത് ഏറ്റിട്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് നേർക്കു നേരെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. കണ്ണടച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ നേർക്കു നേരെ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അത് വ്യക്തമായാൽ ഒരാൾക്ക് ഖുർആനിനെയോ സുന്നത്തിനെയോ ഒന്നും തന്നെ തള്ളിക്കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. വളരെ വ്യക്തമാണ് സിഹർ എന്നുള്ളത്, അത് സംഭവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ, നേർക്കു നേരെ ബോധ്യപ്പെടാൻ സാധിക്കുന്ന കാര്യത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പല ആളുകളും പല ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തുന്ന നവോത്ഥാന സംഘടനകളും ഇതിനെ നിഷേധിക്കുന്നത് കാണാം. അവരതിനെ യാഥാർത്ഥ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് നേടിയെടുത്ത തൗഹീദി പ്രബോധനത്തെ അട്ടിമറിക്കലാണ് തുടങ്ങിയ പൊള്ളയായ വിചിത്രമായ വാദങ്ങളാണ് അവർ പറയുന്നത്. ലോകത്തുള്ള ഒരു സലഫി ഉലമാക്കൾക്കും ഈ വാദം അറിയില്ല. അവരാരും ഇത് പരിചയിച്ചിട്ടില്ല. മറിച്ച് മോഡേണിസ്റ്റുകളായ ആളുകളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളെ, അഥവാ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ നമ്മെ പരിഹസിക്കും, അതല്ല എങ്കിൽ അങ്ങനെ ബുദ്ധിമാന്മാരായ ബുദ്ധിചിന്തകരൊക്കെ നമ്മെ പരിഹസിക്കും എന്ന് വിചാരിച്ചിട്ട് ദീനിലുള്ള ഈ കാര്യം അതൊന്നും സംഭവിക്കുകയില്ല, അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് കാണാൻ സാധിക്കും. വലിയ അപകടം അതുകൊണ്ടുണ്ട്, അതവർക്ക് മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുമ്പോൾ സിഹറിന് അങ്ങനെ സ്വാധീനമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വെറുതെ വ്യാജ വർത്തമാനം പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവർ വലിയ തൗഹീദിന്റെ പ്രചരണമാണ് നടത്തുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഹക്കായ ഒരു കാര്യത്തിനെ തള്ളുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അത് സമൂഹത്തിന് ഉണ്ടാകുന്നുമുണ്ട്. ഇതൊക്കെ നേരിട്ടും കണ്ടും അനുഭവിച്ച, ഈ രോഗങ്ങളൊക്കെ അനുഭവിച്ച, സിഹർ ചെയ്യിപ്പിക്കാൻ പോയി അത് ഫലിച്ച് വ്യക്തമായി സിഹറിന്റെ വിജയം കണ്ട കുറെ ആളുകൾ ഉണ്ടാവും അപ്പുറത്ത്, സിഹർ ചെയ്യുന്ന അതിന്റെ കുരുക്കിൽപ്പെട്ട ആളുകൾ, അത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അത് ചെയ്തതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഇവർക്ക് മനസ്സിലാകും ഈ ആളുകൾക്ക് ഈ ആളുകൾ പറയുന്നത് വളരെ വലിയ തെറ്റാണ്, കാരണം ഇതൊക്കെ ചെയ്ത ആളാണ് ഞാൻ, ഇതൊക്കെ ചെയ്ത് അതിന്റെ പ്രയാസം തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് ആ രോഗങ്ങൾ ഏറ്റ ആളുകൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ആളുകൾക്കറിയാം, ആ സമൂഹത്തിന് അതറിയാം. അവർ പിന്നീട് ഇവർ പറയുന്ന മറ്റ് ഹക്കുകളെ പോലും അതുകൊണ്ട് തള്ളാനാണ് സാധ്യത, അവരത് തള്ളാൻ, കാരണം ഇവർ ഉള്ള കാര്യത്തെ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ ഇവർക്ക് എന്തോ പെശകുണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫി ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം തൗഹീദിനെ കുറിച്ച് വ്യക്തമായി എഴുതിയ ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. കേവലം തൗഹീദിന്റെ കാര്യം മാത്രം പറയുക എന്നിട്ട് ബാക്കി ഒഴിവാക്കുക എന്നുള്ളതല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, മറിച്ച് തൗഹീദും അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. ഷിർക്കും അതിന്റെ ചെറുതും വലുതുമായ ഇനങ്ങൾ ഓരോന്നെടുത്ത് പഠിപ്പിക്കുകയാണ്, കാരണം അതൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം സിഹറിന് വേണ്ടി ഒരു പ്രത്യേക അധ്യായം, ഒന്നല്ല രണ്ട് അധ്യായം, അടുത്ത അധ്യായവും സിഹറിന്റെ ഇനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അങ്ങനെ സിഹർ എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് കടുത്ത കുഫ്രാണ്, അത് ചെയ്താൽ സംഭവിക്കും, ചെയ്താൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. നിനക്ക് കത്തിയെടുത്താൽ ഒരാളെ കൊല്ലാം, നിനക്ക് അത് രൂപത്തിൽ നിനക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ അള്ളാഹു താല ഇവിടെ ഖൈറും ഷെറും പടച്ചിട്ട് നമ്മളെ പരീക്ഷിക്കാൻ വെച്ചതാണ്. അള്ളാഹു താല നന്മ തിന്മകൾ ഇവിടെ ഭൂമിയിൽ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്, അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അത് സംഭവിക്കും, അത് പൈശാചിക പ്രവർത്തനമാണ്, അതിന് യാഥാർത്ഥ്യമുണ്ട്, അത് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുഫറായ കാര്യമാണ്, നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്, ഇതെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, അതിന്റെ ഗൗരവം എന്താണ്, ഇതൊക്കെ ഓർമ്മപ്പെടുത്തണം. ഇതാണ് സലഫി ഉലമാക്കൾ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ സിഹർ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ യാഥാസ്ഥികന്മാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന, അതിനൊന്നും യാഥാർത്ഥ്യമൊന്നുമില്ല, എല്ലാം തട്ടിപ്പാണ്. ശരി, ഇതൊക്കെ തട്ടിപ്പ് തന്നെയാണ്, അള്ളാഹുവിന്റെ ദീനിൽ ആളുകളെ വഞ്ചിക്കലാണ്, പക്ഷേ ഇതിന് യാഥാർത്ഥ്യമുണ്ട്, ഇത് സംഭവിക്കുന്നുണ്ട്, ഇതിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല, മറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നിങ്ങൾ പോകുന്ന മക്കബറയിലും ഔലിയാക്കളുടെ മറ്റു പല സ്ഥലങ്ങളിലും അവർ പല മന്ത്രങ്ങളും അവർ പല തന്ത്രങ്ങളും ഒക്കെ കാണിക്കുന്നത് പൈശാചിക പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇതറിയാത്തതിന്റെ പേരിൽ പലപ്പോഴും അവർ അതിൽ വഞ്ചിതരാവുകയാണ്, അവർ വിചാരിക്കുന്നു ഇതെന്തോ ഹക്കീക്കത്തുണ്ട് എന്നാണ്. എത്രത്തോളം പലപ്പോഴും പല കറാമത്തുകൾ എന്ന് പറഞ്ഞ് ആളുകൾ കാണിക്കുന്നത് ഇത്തരം സാഹിറന്മാരുടെ പൈശാചിക പ്രവർത്തനങ്ങൾ കൊണ്ട്, സിഹർ ചെയ്തുകൊണ്ട്, പിശാചിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കിട്ടുന്ന ചെറിയ നേട്ടങ്ങളൊക്കെ ആയിരിക്കും. അവർ കേൾക്കും ചില വിഗ്രഹങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ചില ഖബറിന്റെ അടുക്കൽ അവർക്ക് ഇന്നത് കിട്ടി, ചില നടകളിൽ പോയപ്പോൾ അവിടെയുള്ള വിഗ്രഹം ഇങ്ങനെ മൂളി, ഇന്നത് സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ അവർ വിചാരിക്കുന്നത് ഇത് ദൈവികമാണ് എന്നാണ്, ആ വിഗ്രഹങ്ങളൊക്കെ ദൈവമാണ് എന്ന് വിചാരിക്കുന്നവർ, അവർ വിചാരിക്കുന്നത് ഇത് ദൈവികമായി എന്തോ സംഭവിച്ചതാണ് എന്നാണ്. അതുപോലെ ഈ ഖബറിലുള്ള ഔലിയാക്കൾ, ഖബറിലുള്ള മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അവർ സഹായിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇതാ അവരുടെ കറാമത്ത് അവിടെ വെളിപ്പെടുകയാണ്, പദവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്നാണ് ധരിക്കുന്നത്. ഒരിക്കലും അത് ശരിയല്ല, മറിച്ച് അത് പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. കറാമത്തും അതുപോലെ തന്നെ പൈശാചിക സഹിറിന്റെ പ്രവർത്തനങ്ങളിൽ കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്, ഒരാൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അധാർമികനായി ജീവിക്കുകയും മോശം പ്രവർത്തനങ്ങളിൽ ജീവിക്കുകയും എന്നിട്ട് അവനിൽ ഇതേപോലെയുള്ള നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി തോന്നുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ അവന് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ചിലപ്പോൾ അവൻ വായുവിലൂടെ സഞ്ചരിച്ചേക്കാം, ചിലപ്പോൾ അവൻ കടലിനും വെള്ളത്തിനും മീതെ നടന്നേക്കാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതറിയുക, അത് പിശാചാണ് അതിന്റെ പിന്നിൽ, അത് പൈശാചിക പ്രവർത്തനം മാത്രമാണ് എന്നറിയുക. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായി അത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന എത്രത്തോളം എന്നാൽ ദക്ഷിണ സംസ്ഥയുടെ മദ്രസയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അവർ ഈ ഇമാം ഷാഫിയുടെ ഈ കൗൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. അവരുടെ ഏഴാം ക്ലാസ് മദ്രസ ബുക്കിൽ കൊടുത്തിരിക്കുകയാണ്. ഖാല അൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ റഅയ്തു മുർജുല യംഷി അലൽ മാ വയതീറു ഫിൽ ഹവ ഫല തഗ്തറു ഹത്ത തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന. ഇദാ റഅയ്തു മുർജുൽ, നീ ഒരു വ്യക്തിയെ കാണുന്നു, യംഷി അലൽ മാ, അവൻ വെള്ളത്തിനു മീതെ നടക്കുകയാണ്, വയതീറു ഫിൽ ഹവ, അവൻ വായുവിലൂടെ സഞ്ചരിക്കുകയാണ്, ഫല തഗ്തറു ബിഹി, അവനിൽ നീ വഞ്ചിതനാകണ്ട, അള്ളാഹുവിന്റെ ഔലിയ എന്നൊന്നും വിചാരിച്ചേക്കണ്ട, അള്ളാഹ് വല്ല കറാമത്തും കൊടുത്തിട്ട് ആ കറാമത്ത് പ്രത്യക്ഷപ്പെടുത്തുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിക്കണ്ട. ഹത്ത തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അവന്റെ കാര്യം കിതാബും സുന്നത്തുമായിട്ട് നിങ്ങളൊന്ന് മുട്ടിച്ചു നോക്കണം, എവിടെ കിടക്കുന്നു അവൻ. അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്നിട്ട് അവർ പറയുകയാണ്, അതുകൊണ്ട് അയ്യുഹൽ വിൽദാൻ, അതുകൊണ്ടല്ലയോ കുട്ടികളെ, ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ബുക്കാണ് അയ്യുഹൽ വിൽദാൻ, അതുകൊണ്ട് കുട്ടികളെ, യംബഗി അലൈന അൻ നഅലമ ഹഖീഖത്തൽ വിലായ, അതുകൊണ്ട് വിലായത്തിന്റെ ഔലിയാക്കളുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വിഷയത്തിലുള്ള അബദ്ധങ്ങൾ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ, അതിൽ നമ്മൾ പെട്ടുപോകാണ്ടിരിക്കാൻ എന്നുള്ളത്. എന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ്, ഫയജിബു അലൈന അൻ നുഹിബ്ബഹും, അവരെ സ്നേഹിക്കലും, വനുക്രിമഹും, വനത്തബി ആസാറഹും, ലിഅന്നഹും ഇൻദല്ലാ ഇബാദുൻ മുക്രമൂൻ, അവരെ നമ്മൾ ഇഷ്ടപ്പെടുകയും അവരെ നല്ലതായ കാര്യങ്ങളിലൊക്കെ പിൻപറ്റുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു ആദരിച്ചവരാണ് ഔലിയാക്കൾ എന്നൊക്കെ യഥാർത്ഥ രൂപത്തിലുള്ള ഔലിയാക്കളോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്നത് കാണാം. പക്ഷേ എത്രയോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വലിയ അബദ്ധത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള സിഹറുകൾ കൊണ്ട് ഇത്തരം ചെപ്പടി വിദ്യകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ സിഹറുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില ഇനങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സിഹർ അതിന്റെ ഇനത്തിനനുസരിച്ച് അതിന്റെ ഹുക്കുമും മാറും. സിഹർ അതിന്റെ ഇനത്തിനനുസരിച്ച് ഹുക്കുമും മാറും. അതിലൊന്നാമത്തെ ഇനം പണ്ഡിതന്മാർ പറയുന്നു, സിഹറുൻ യുതഖറബു ബിഹി ഇല ശയാത്തീൻ, പിശാചിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിഹറുണ്ട്. അതാ യഥാർത്ഥത്തിലുള്ള പിശാചിനുള്ള പൈശാചിക വേല, പിശാചിനുള്ള ഇബാദത്ത്. ആ സിഹർ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിശാചിന്റെ അടിമയായി തുടരുക എന്നുള്ളതാണ്. പിന്നീട് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പിശാചിലേക്ക് ആളുകൾ അടുക്കുന്ന അത്തരത്തിലുള്ള സാത്താനിസ്റ്റുകൾ ഇന്നും ലോകത്ത് നിലവിലുണ്ട്. പല രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിൽ പോലും ചിലയിടങ്ങളിൽ അങ്ങനെ പിശാചിനെ നേർക്കുനേരെ പൂജിക്കുന്നതായ ആളുകളെ കാണാൻ സാധിക്കും. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റുൻ അക്ബറാണിത്. കുഫ്ഫാറുകൾക്കല്ലാതെ, പൂർണ്ണമായി ദീനിനെ ഉപേക്ഷിച്ച ഒരാൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ ഇനം. ഇസ്ലാമുമായി ഒരു ബന്ധവും ഇവർക്ക് ഉണ്ടാവുകയില്ല. ഇവരുടെ കൽബിൽ ഇസ്ലാമിന്റെ ഒരു തരി പോലും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അത് സാധിക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, പല സാഹിറന്മാരുടെയും, അഥവാ സാഹിറന്മാര് എന്നൊന്നും ഇവർ പറയുകയില്ല, ഇവർ പറയുക പ്രശ്നങ്ങളൊക്കെ തീർത്തു തരുന്ന നമ്മുടെ ഉസ്താദ് അല്ലെങ്കിൽ ഇന്ന മുസ്ലിയാര്, ഇന്ന ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും. അവർ ചെയ്യുന്ന സിഹർ എന്താണ്? അവർ ജിന്നിനോട് സഹായം ചോദിക്കും, ജിന്നിനോട് സഹായം ചോദിക്കും. പിശാചിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ട് ജിന്നിനോട് സഹായങ്ങൾ ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ ചില സിഹറുകൾ ചെയ്യാനുണ്ടാകും, ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനോ, ആരുടെയെങ്കിലൊക്കെ ശരീരത്തിലോ ഹൃദയത്തിലോ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ, ആ രൂപത്തിൽ പിശാജ് കൽപ്പിക്കുന്നതായ ചില ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് പിശാജിലേക്ക് എന്ത് ചെയ്യും? അവൻ സിഹർ ചെയ്യുന്നതിന് വേണ്ടി പിശാജിലേക്ക് സഹായം തേടും. അപ്പൊ ഒന്നും രണ്ടും തമ്മിൽ വ്യത്യാസം, ഒന്നാമത്തതിൽ ഇവൻ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല, വേറൊരാൾ സിഹറും ചെയ്യുന്നില്ല, കേവലം പിശാജുമായിട്ടുള്ള ബന്ധം ശരിയാക്കുകയാണ് ഇബാദത്തുകൾ ചെയ്തിട്ട്. രണ്ടാമത്തതിൽ അവൻ പിശാജിന് കൊടുക്കുന്ന ഈ ഇബാദത്ത് മറ്റൊരു സിഹറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിശാജ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല, മനുഷ്യനെ പഴപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അവൻ ഈ സിഹർ അത് ഒരാൾക്ക് ഫലിക്കണമെങ്കിൽ, ഒരാൾക്ക് അതിനോട് ഉപകാരം പൈശാചികമാണ്, അത് ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? ഇവനെ കുഫർ ചെയ്യിപ്പിക്കും, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക്, അവനിലേക്ക് തന്നെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൗലിയയുടെ ദർഗയിൽ പോയി നീ പ്രാർത്ഥിക്ക്, അവിടെ പോയി ഇന്ന തറക്ക്, ഇന്ന് അമാവാസി രാത്രിയിൽ ഒരു കറുത്ത കോഴിയെ പൊടിച്ച് ഇങ്ങനെ അറക്ക്, ഇന്ന് ഇങ്ങനെയുള്ള മുട്ട എടുത്ത് അങ്ങനെ ചെയ്, ഇങ്ങനെയുള്ള അവന് വേണ്ട ഇബാദത്തുകൾ അവൻ ചെയ്യിപ്പിക്കും. അപ്പൊ എത്രത്തോളം അവന് പിശാചിന്റെ അടിമയായി തുടരുന്നു, അതിനുള്ള സഹായങ്ങൾ അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ചെറുതായ അടിമയായ ചെറിയ ചെറിയ സഹായങ്ങൾ, വലിയ അടിമകൾക്ക് വലിയ സഹായങ്ങൾ, ഈ രൂപത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഒരു ഇനമുണ്ട് സഹോദരങ്ങൾ, റുത്തഹീലാത്ത് എന്നാണ്. അഥവാ നമുക്ക് ഒരു ഹഖീഖത്തുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ രൂപത്തിൽ അതിന് ഒരു മാറ്റങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു നമ്മുടെ കണ്ണിനെന്തെങ്കിലുമൊക്കെ സിഹർ ബാധിക്കുക, നമുക്കത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കുകയില്ല, എന്നാൽ അത് അതുപോലെ തോന്നുക, ഇങ്ങനെയുള്ള സിഹറിനാണ് സിഹ്റു തഹീലാത്ത് എന്ന് പറയുന്നത്. അത് കണ്ണിനെയാണ് അത് ബാധിക്കുന്നത്, ഒരാളുടെ കണ്ണിന് അത് ബാധിക്കുന്നതായിരിക്കും. അവൻ അങ്ങനെ ചെയ്തതായി തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുകയില്ല എന്നുള്ളത്. ഏതുപോലെയാണിത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അടുക്കലേക്ക് പോയി, ഫിർഔനിന്റെ സാഹിറന്മാരോട് വാഗ്വാദം നടത്തിയപ്പോൾ അവിടെ സംഭവിച്ചതുപോലെ, അവിടെ യഥാർത്ഥത്തിൽ ഫിർഔനിന്റെ സാഹിറന്മാർ വടിയിട്ടപ്പോൾ അത് പാമ്പായിട്ടില്ല, പക്ഷെ പാമ്പായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണിന് തോന്നിയതാണ്. അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്, ഫലമ്മ അൽഖൗ അവർ അങ്ങനെ ആ വടിയിട്ടപ്പോൾ സഹറു അത് സിഹർ ബാധിച്ചു, അയ്യുനന്നാസ് ജനങ്ങളുടെ കണ്ണുകൾക്കാണ് ബാധിച്ചത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ സംഭവിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു സിഹറിന്റെ ഇനമുണ്ട്, അതങ്ങനെ തോന്നിക്കുകയാണ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കണ്ണിന് ആളുകൾ സിഹർ ചെയ്തിട്ട് അത് അങ്ങനെ തോന്നിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതേ രൂപത്തിലുള്ള തോന്നിപ്പുകൾ ഉണ്ടാക്കുന്ന സിഹറുകൾ ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പൈശാചികമായ രക്ഷാതേട്ടങ്ങൾ അവർ ഇതിൽ നടത്തുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഷിർക്കുൻ അക്ബർ തന്നെയാണ്. പൈശാചികമായ രക്ഷാതേട്ടങ്ങൾ അതിൽ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കുൻ അക്ബർ തന്നെയാണ്. എന്നാൽ ചില ആളുകൾ അവർ ചില ചെപ്പടി വിദ്യകൾ കാണിക്കാറുണ്ട്, അവരുടെ വേഗത്തിൽ അവർക്ക് കൈ ചലിപ്പിക്കാൻ സാധിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും മറച്ചു വെക്കാൻ സാധിക്കുന്നു എന്ന രൂപത്തിലൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഇത് അനുവദനീയമല്ല, മറിച്ച് പണ്ഡിതന്മാർ പറയുന്നു ഇത് ചെയ്യൽ പാടില്ലാത്തതാണ്. എന്നാൽ ചില മാജിക്കുകൾ എന്ന് പറയുന്നത് വ്യക്തമായ സിഹർ തന്നെയുണ്ട്, അത് കൺകെട്ടുകളൊന്നുമല്ല, മറിച്ച് പൈശാചികമായ സഹായങ്ങൾ തേടിയിട്ട് മാജിക്കുകൾ കാണിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ചില ആളുകളെ കാണാൻ പറ്റും, ഒരു വലിയ ഒറ്റ നിമിഷം കൊണ്ട് ഒരു കാര്യത്തെ എവിടുന്നെങ്കിലൊക്കെ പെട്ടെന്ന് മാറ്റുക, ജനങ്ങളുടെ കണ്ണിന് മുഴുവനും ഈ രൂപത്തിലുള്ള സിഹർ ബാധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള സാഹിറന്മാർ ചെയ്യുന്നത് പോലെ, അവിടെ യഥാർത്ഥത്തിൽ അതുണ്ടാവും, പക്ഷെ അതില്ല എന്ന് തോന്നിപ്പിക്കുക, ആളുകളുടെ കണ്ണിന് പെട്ടെന്ന് ആ രൂപത്തിലുള്ള സിഹർ ബാധിപ്പിക്കുക, ഇതും സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കൺകെട്ടുകൾ കാണാൻ പോകുക, ആളുകൾ അങ്ങനെ വിചാരിക്കാറുണ്ട് മാജിക്കുകൾ പോലെയുള്ളത്, അത് ടെലിവിഷനിലാകട്ടെ നേരിട്ടാകട്ടെ, അത് കാണാൻ പോകുക, അത് പഠിക്കാൻ പോകുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, അത് തെറ്റായ കാര്യമാണ്. കാരണം അതിൽ ചിലത് യഥാർത്ഥത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളിൽ കൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. ചിലത് ചില ആളുകൾ ചില പെട്ടെന്ന് നമ്മുടെ കണ്ണിനേക്കാൾ പെട്ടെന്ന് ചലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ശ്രദ്ധ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടൊക്കെ അവർ കൈകൾ കൊണ്ട് പലതും ചെയ്യും. ഇതും നമുക്ക് കാണുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഇതിനെ വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഈ സിഹ്റു തഹീലയുടെ ഇനം അങ്ങനെയാണ്, അത് പൈശാചിക സഹായം തേടിയിട്ടാണെങ്കിൽ അത് ഷിർക്കുൻ അക്ബർ ആണ്, അതല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നും മനസ്സിലാക്കുക. ഇൻ സഹോദരങ്ങളെ, ഇനി ഈ സിഹർ അത് വിശ്വസിക്കും എന്ന് വിശ്വസിക്കും എന്നൊരാൾ, സിഹർ ഫലിക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഹദീസുകളും ആയത്തുകളും ഒക്കെ സിഹറിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇന്നതായി, ഇന്നത് ഇന്ന തെറ്റായി എന്നൊക്കെ പറയുന്നതൊക്കെ അവർ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ എന്നതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അത് ശരിയല്ല. അവർ ആ ഒരു വാദമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ഒന്നടങ്കം കാഫിറാക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. ഖവാരിജുകളെക്കാളും അപ്പുറത്തായി പോകും. കാരണം മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങളെ സഹാബത്ത് മുതൽ, അല്ല ഈ ഹദീസ് റിവായത്ത് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് പറഞ്ഞ സഹാബി വനിത ആയിഷ റളിയല്ലാഹു അൻഹ മുതൽ സഹാബത്തിനെയും ഇമാമിങ്ങളെയും മുഴുവൻ പണ്ഡിതന്മാരെയും മുഴുവൻ സലഫികളെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കാഫിറാക്കുന്ന വർത്തമാനമാണ് അവർ പറയുന്നത്. അത് വലിയ അബദ്ധമാണ്. മറിച്ച് അങ്ങനെയുള്ള സിഹറിൽ വിശ്വസിച്ചവൻ എന്നൊക്കെ വന്ന പരാമർശങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സെഹറിൽ പോയി അത് വിശ്വസിക്കുക, നടപ്പാക്കാൻ വേണ്ടി അത് അവന്റെ എഴുത്തിക്കാതാക്കി മാറ്റുക, അത് അവന്റെ വിശ്വാസമാക്കി മാറ്റുക. അതല്ലാതെ അത് ഫലിക്കുമെന്ന് വിശ്വസിക്കലല്ല. സാഹിറിന്റെ അടുക്കൽ പോകുക എന്നിട്ട് അതുകൊണ്ട് ചെയ്യുക, അത് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവൻ, സെഹ്റ് മറ്റൊരാൾക്കെതിരെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവൻ, നടപ്പാക്കാമെന്ന് വിശ്വസിക്കുന്നവൻ എന്നവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതല്ലാതെ ഒരിക്കലും അത് അനുവദിക്കും എന്നുള്ള നിലക്കല്ല എന്ന് മനസ്സിലാക്കുക. ഇനി സെഹ്ർ പഠിക്കുന്നവനും അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്നവനും എല്ലാം തന്നെ അവർ ചെയ്യുന്നത് കുഫറാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നേരത്തെ നമ്മൾ കേട്ട സൂറത്തു അൽ ബഖറയിൽ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. അവർ യഹൂദികൾ അന്ന് പ്രചരിപ്പിച്ചിരുന്ന കാര്യം സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ രാജവാഴ്ച അത് അദ്ദേഹം നിലനിർത്തിയത് പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ്, സിഹർ ചെയ്തിട്ടാണ് എന്നാണ്. അള്ളാഹു തആല നിഷേധിച്ചു പറഞ്ഞു വമാ കഫറ സുലൈമാൻ, സുലൈമാൻ അങ്ങനെ സിഹറൊന്നും ചെയ്തിട്ട് അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം സത്യനിഷേധിയായിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ മുഅ്ജിസത്തിൽപ്പെട്ട ചില മുഅ്ജിസത്താണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചതല്ല, അല്ലാതെ സിഹറല്ല. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചിട്ട് പിശാചുക്കളാണ് കാഫിറായിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതോ അതിൽ നിന്ന് വ്യക്തമാണ് ആളുകളെ സിഹർ പഠിപ്പിക്കുക എന്നുള്ളത് അത് ശിർക്കാണ്, കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് വളരെ വ്യക്തമാണ് എന്ന് കാണാം. അതേപോലെ തന്നെ ആ മലക്കുകൾ പറഞ്ഞതായി കാണാം. അവർ പറഞ്ഞു വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ, നിങ്ങളിതിൽ ഏർപ്പെടരുത്, നിങ്ങളിതിൽ ഏർപ്പെടാൻ പാടില്ല, ഇത് ഫിത്നയാണ്, ഫലാ തക്ഫുർ, നിങ്ങൾ കാഫിറാകരുത് എന്നാണ് ആ മലക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാറൂത്തും മാറൂത്തും, അഥവാ ഇതിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ കാഫിറാകും, ഇത് പരീക്ഷണമാണ് എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷിർക്ക്, സിഹർ ഷിർക്കാണ്, കുഫറാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് ഇൻഷാല്ലാ ഇനി വരുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ ഒരു അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അത്തിവലത്തു ഷിർക്കുൻ, തിവലത്ത് ഷിർക്കാണ് എന്നുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞു തിവലത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹറിന്റെ ഒരു ഇനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട പാഠം സഹോദരങ്ങളെ, സിഹർ എന്ന് പറയുന്നത് അത് നിസാരമായ ഒരു കാര്യമല്ല, മറിച്ച് അത് ദീനിൽ നിന്ന് തന്നെ ആളെ പുറത്തു കൊണ്ടുപോകുന്ന ഷിർക്കാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട എത്രയോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാഥാർത്ഥ്യം അറിയില്ല, അവർക്കിത് ഷിർക്കാണെന്നല്ല, അവരൊരു ഹറാമാണെന്ന് കൂടി വിശ്വസിക്കുന്നില്ല. അവരത് ചെയ്യാം, ഇത് അനുവദിക്കപ്പെട്ട ഒരു എന്തോ ഒരു രീതിയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന ആളെടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അയാൾക്ക് പൈസ കൊടുത്ത് മറ്റേ ആൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് അനുവദിക്കപ്പെട്ട എന്തോ ഒരു മാർഗം പോലെയാണ് പലരും കാണുന്നത്. അവരൊരു ഹറാമാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളാണ് ഈ സിഹർ. അത് ചെയ്യുന്നവനാകട്ടെ ചെയ്യിപ്പിക്കുന്നവനാകട്ടെ ഒക്കെ അങ്ങനെയാണ്, എല്ലാവരുടെയും വിധി അതാണ്, അവൻ കുഫറാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതാണ് ഈ ആയത്തുകളൊക്കെ പറഞ്ഞത്. ഈ അധ്യായത്തിൽ അദ്ദേഹം ഇനി കൊടുത്തിട്ടുള്ള ആയത്തുകളൊക്കെ ആ വിഷയം സ്ഥാപിക്കുന്നതാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച അതിന്റെ ബാക്കി, അഥവാ ഈ ആയത്തുകളൊക്കെ സിഹർ അത് ചെയ്യുക എന്നുള്ളത് ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കുഫറാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാന്ദർഭികമായി പറയാം, ചില വിവരദോഷികൾ അഥവാ സിഹറിന് ഹക്കീക്കത്തുണ്ട് എന്ന് നിഷേധിക്കുന്ന ചിലർ അവർ വെല്ലുവിളിക്കുന്നത് കാണാൻ സാധിക്കും. സിഹർ ഫലിക്കുമെങ്കിൽ എന്നാ നിങ്ങൾ ഞങ്ങൾക്ക് സിഹർ ചെയ് ഒന്ന് ഫലിക്കുന്നത് കാണട്ടെ എന്ന് പറയുന്നത് കാണാൻ പറ്റും. സിഹർ ഫലിക്കുന്നത് ഇവൻ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ കാഫിറാവണോ, ഇവൻ സിഹർ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ കാഫിറാവണോ? സിഹർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കുഫറാണ്. ഇവൻ അത് വിശ്വസിച്ചില്ലേ, വിശ്വസിക്കണ്ട. ഇവൻ അഹ്ലു സുന്നത്തിന്റെ മൻഹജിൽ നിന്ന് പുറത്തുപോയി എന്നല്ലാതെ നമുക്കിപ്പോ ആരോടെങ്കിലും പോയി സിഹർ ചെയ്യിപ്പിച്ച് അത് കാണിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ സിഹർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പറഞ്ഞു കൊടുക്കുക, ഹദീസുകളിൽ വന്ന കാര്യം പറഞ്ഞു കൊടുക്കുക, ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ എന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന കാര്യമുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണിച്ചു കൊടുക്കുക, നോക്കൂ. അതൊക്കെ പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അത് അതല്ലാതെ ഇതാണ്, അത് മറ്റേ രോഗമാണ് എന്നൊക്കെ പറയാം, അവർ പറഞ്ഞോട്ടെ. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഖുർആനും സുന്നത്തും ഇജ്മാവുമുള്ള കാര്യമാണ്. അതിനല്ലാതെ അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരാളെ സിഹർ ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കുക, സിഹർ അങ്ങനെ നീ ചെയ്തോളൂ എന്ന് പറയുന്നത് പോലും ഗുരുതരമായ കാര്യമാണ്. അവർ കുഫർ ചെയ്തു നമ്മൾ പറയില്ലെങ്കിലും അവൻ കുഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ വിവരമില്ലായ്മ കൊണ്ട് ആളുകളോട് അവർ വെല്ലുവിളിക്കുന്നത് എന്ന അത്തരത്തിലുള്ള വ്യാജ നവോത്ഥാനവാദികൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഹിദായത്തിലാക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.